السلام علیکم ورحمۃ اللہ اشہد ان لا الہ الا اللہ وحدہ لا شریک لہ واشہد ان محمدًا عبدہ ورسولہ اما بعد فاعوذ باللہ من الشیطان الرجیم بسم اللہ الرحمن الرحیم الحمد للہ رب العالمین الرحمن الرحیم مالک یوم الدین ایاک نعبد و ایاک نستعین اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.
നബിതിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ഏറ്റവും കൂടുതൽ പിന്തുടരുന്ന കാഴ്ചകൾ ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സത്യസന്ധനായ വാഗ്ദത്ത മഹദി മസീഹ് അലൈഹി ഇസ്ലാമിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നബിതിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരാധനയെക്കുറിച്ചും തൻ്റെ അനുയായികൾക്ക് അത് സംബന്ധിച്ച് നൽകിയ നിർദ്ദേശങ്ങളെക്കുറിച്ചും ആരാധനയുടെയും സിക്രെ ഇലാഹിയുടെയും രീതികൾ പഠിപ്പിച്ചു നൽകുന്ന സംഭവങ്ങളെക്കുറിച്ചും കഴിഞ്ഞ ഖുത്തബകളിൽ വിവരിക്കുകയുണ്ടായി. ഇന്ന് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ യജമാനനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായതും നമുക്ക് ലഭിച്ചതുമായ സംഭവങ്ങൾ ഞാൻ വിവരിക്കാം. ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് റിപ്പോർട്ട് ചെയ്യുന്നു, ഗുരുദാസ്പൂർ ജില്ലയിലെ ലങ്കർവാൾ സ്വദേശിയായ മിർസ മുഹമ്മദ് ദീൻ സാഹിബ് അദ്ദേഹത്തിന് ഇപ്രകാരം എഴുതി അറിയിച്ചു: ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടുവരുന്നു. ആദ്യമായി ഞാൻ അദ്ദേഹത്തെ മിർസ ഗുലാം മുർത്തസ സാഹിബിൻ്റെ ജീവിതകാലത്താണ് കണ്ടത്. അന്ന് ഞാൻ വെറും കുട്ടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശീലം രാത്രി ഇശാ നമസ്കാരത്തിന് ശേഷം വേഗം ഉറങ്ങുകയും പിന്നീട് ഏകദേശം ഒരു മണിയോടെ തഹജ്ജുദിനായി എഴുന്നേൽക്കുകയും ചെയ്യുക എന്നതായിരുന്നു. തഹജ്ജുദ് നമസ്കരിച്ച ശേഷം അദ്ദേഹം ഖുർആൻ തിലാവത്ത് ചെയ്തുകൊണ്ടിരിക്കും. പിന്നീട് സുബഹി ബാങ്കിന് ശേഷം സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിർവഹിക്കുകയും നമസ്കാരത്തിനായി മസ്ജിദിലേക്ക് പോവുകയും ജമാഅത്തായി നമസ്കരിക്കുകയും ചെയ്യും. നമസ്കാരത്തിന് ചിലപ്പോൾ അദ്ദേഹം തന്നെ നേതൃത്വം വഹിക്കും. ചിലപ്പോൾ മസ്ജിദിലെ ഇമാം മിയാൻ ജാൻ മുഹമ്മദ് സാഹിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകും. നമസ്കാരത്തിന് ശേഷം വന്ന് അല്പനേരം ഉറങ്ങുമായിരുന്നു. ഞാൻ അദ്ദേഹത്തെ മസ്ജിദിൽ വെച്ച് സുന്നത്ത് നമസ്കരിക്കുന്നത് കണ്ടിട്ടില്ല. സുന്നത്തുകൾ വീട്ടിൽ വെച്ചാണ് അദ്ദേഹം നിർവഹിച്ചിരുന്നത്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ആരാധനയെക്കുറിച്ച് അള്ളാഹു ഏത് വിധത്തിലാണ് തനിക്ക് ആരാധനകൾ നിർവഹിക്കുവാനുള്ള കരുത്ത് നൽകിയതെന്നതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. എന്നാൽ അദ്ദേഹം വ്യക്തമാക്കി, ഇത് എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല. ആരും തൻ്റെ ശേഷിക്കപ്പുറം ഇപ്രകാരം ചെയ്യരുത്. കാരണം അദ്ദേഹം പറഞ്ഞു, എനിക്ക് അള്ളാഹു ഒരു പ്രത്യേക ശക്തി പകർന്നിട്ടുണ്ട്. ഏതായാലും തൻ്റെ അവസ്ഥ അദ്ദേഹം വിവരിക്കുന്നത് ഇപ്രകാരമാണ്: ഞാൻ ഒരിക്കലും തീവ്രമായ തപോയത്നങ്ങൾ ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ ചില സൂഫികളെപ്പോലെ കഠിനമായ ആത്മീയ പോരാട്ടങ്ങളിൽ മനസ്സിനെ വ്യാപൃതമാക്കിയിട്ടുമില്ല. ഏകാന്തവാസം അനുഷ്ഠിക്കാനായി യാതൊരു ചില്ലാകഷിയും അനുഷ്ഠിച്ചിട്ടില്ല. സുന്നത്തിന് വിരുദ്ധമായി അള്ളാഹുവിൻ്റെ വചനമായ ഖുർആനിൽ നിന്നും ആക്ഷേപത്തിന് വകയുള്ള തരത്തിലുള്ള യാതൊരു സന്യാസ രീതിയും പിന്തുടർന്നിട്ടില്ല. മറിച്ച് വിവിധങ്ങളായ ബിദഅത്തുകളിൽ അനാചാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന അത്തരം ഫക്കീർമാരിൽ നിന്നും അനാചാരക്കാരിൽ നിന്നും ഞാൻ എപ്പോഴും വിരക്തനായിരുന്നു. തുടർന്ന് അദ്ദേഹം പറയുന്നു, അതേസമയം വന്ധ്യപിതാവിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ വഫാത്ത് സമയം അടുത്തപ്പോൾ ഒരു വൃദ്ധനായ നിർമ്മല സ്വരൂപനായ ഒരു മഹാപുരുഷനെ ഞാൻ സ്വപ്നത്തിൽ കാണുകയുണ്ടായി. വാനലോക പ്രകാശങ്ങളെ സ്വീകരിക്കാനായി ചില നോമ്പുകൾ അനുഷ്ഠിക്കുന്നത് പ്രവാചക കുലത്തിൻ്റെ സുന്നത്താണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതായത് അള്ളാഹുവിൻ്റെ സ്വർഗീയ പ്രകാശങ്ങളെ സ്വീകരിക്കുന്നതിനായി നോമ്പ് നോൽക്കുന്നതും പ്രവാചക കുലത്തിൻ്റെ സുന്നത്താണ്. അള്ളാഹു സ്വപ്നത്തിലൂടെ അദ്ദേഹത്തിന് ഈ പദവി നൽകാൻ പോകുന്നുവെന്ന് സൂചന നൽകുകയായിരുന്നു. ഏതായാലും അദ്ദേഹം പറയുന്നു, തിരുനബിയുടെ അഹലെ ബൈത്ത്, അഹലെ ബൈത്തിൻ്റെ റിസാലത്തിൻ്റെ ഈ സുന്നത്ത്, അതായത് പ്രവാചക കുലത്തിൻ്റെ ഈ സുന്നത്ത് നിർവഹിക്കണമെന്ന ആ സൂചന അനുസരിച്ച് കുറച്ചു കാലം നോമ്പ് നോൽക്കുന്നത് ഞാൻ ഉചിതമാണെന്ന് കരുതി. എന്നാൽ ഇക്കാര്യം രഹസ്യമായി ചെയ്യുന്നതാണ് ഉത്തമം എന്ന് കരുതി ഞാനൊരു രീതി സ്വീകരിച്ചു. വീട്ടിൽ നിന്ന് പുരുഷന്മാർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഭക്ഷണം വരുത്തുകയും പിന്നീട് ആ ഭക്ഷണം രഹസ്യമായി ചില അനാഥ കുട്ടികൾക്ക് നൽകുകയും ചെയ്യുമായിരുന്നു. അതിനായി ഞാൻ മുൻകൂട്ടി നിശ്ചയിച്ച സമയം പാലിക്കാൻ അവരോട് നിർദ്ദേശിച്ചിരുന്നു. ഇപ്രകാരം പകൽ മുഴുവൻ നോമ്പിൽ കഴിയുകയും അള്ളാഹുവിനല്ലാതെ ഈ നോമ്പുകളെക്കുറിച്ച് ആർക്കും അറിവില്ലായിരുന്നു. രണ്ടാഴ്ചയ്ക്ക് ശേഷം എനിക്ക് മനസ്സിലായി, ഒരു നേരം വയറുനിറച്ച് ഭക്ഷണം കഴിക്കുന്ന ഇത്തരത്തിലുള്ള നോമ്പുകൾ കൊണ്ട് എനിക്ക് യാതൊരു പ്രയാസവും അനുഭവപ്പെടുന്നില്ല എന്ന്. അതിനാൽ ഭക്ഷണത്തിൻ്റെ അളവ് അല്പം കുറയ്ക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. അങ്ങനെ അന്ന് മുതൽ ഞാൻ ഭക്ഷണം കുറച്ചു കൊണ്ടുവന്നു. അവസാനം ഒരു പകലും രാത്രിയും കൂടി ഒരു റൊട്ടിയിൽ ഒതുക്കി. ഇപ്രകാരം ഭക്ഷണം കുറച്ചുകൊണ്ടിരുന്നു. അവസാനം 4 യാമങ്ങൾ 24 മണിക്കൂർ കൂടി ഏതാനും തോല റൊട്ടി മാത്രമായിരുന്നു എൻ്റെ ആഹാരം. അതായത് 24 മണിക്കൂറിൽ അല്പം റൊട്ടി മാത്രം. ഏകദേശം 8-9 മാസം വരെ ഞാൻ ഇപ്രകാരം ചെയ്തു. ഭക്ഷണത്തിൻ്റെ ഇത്രയും കുറഞ്ഞ അളവ് 2-3 മാസം പ്രായമുള്ള ഒരു കുട്ടിക്ക് പോലും സഹിക്കാൻ സാധിക്കില്ലെങ്കിലും അള്ളാഹു എന്നെ എല്ലാ ആപത്തുകളിൽ നിന്നും സംരക്ഷിച്ചു. ആ കാലയളവിലെ നോമ്പിൻ്റെ അത്ഭുതങ്ങളിൽ എനിക്ക് അനുഭവപ്പെട്ടത് അക്കാലത്ത് എനിക്ക് വെളിപ്പെട്ട സൂക്ഷ്മമായ മുഖാശ്ഫാത്തുകളാണ്, അതായത് ജാഗ്രതാ ദർശനങ്ങൾ. പല മുൻപ്രവാചകന്മാരുമായും കൂടിക്കാഴ്ചകളുണ്ടായി. ഈ ഉമ്മത്തിൽ കഴിഞ്ഞുപോയ ഉന്നത ശ്രേണിയിലുള്ള ഔലിയാക്കന്മാരുമായും കൂടിക്കാഴ്ചയുണ്ടായി. ഒരിക്കൽ തികഞ്ഞ ജാഗ്രതാവസ്ഥയിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഹസ്സൻ ഹുസൈൻ, ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു, ഹസ്രത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്നിവരെയും കാണുകയുണ്ടായി. ഇതൊരു സ്വപ്നമായിരുന്നില്ല, മറിച്ച് ഉണർവിൻ്റെ തന്നെ ഒരു അവസ്ഥാ വിശേഷമായിരുന്നു. ചുരുക്കത്തിൽ ഇപ്രകാരം പല പരിശുദ്ധാത്മാക്കളുമായും കൂടിക്കാഴ്ചകളുണ്ടായി. അത് വിവരിക്കുന്നത് ദീർഘമായി പോകും. ഇതുകൂടാതെ ആത്മീയ പ്രകാശങ്ങൾ രൂപകമായി ചുവപ്പും പച്ചയും തൂണുകളുടെ രൂപത്തിൽ മനോഹരമായും ആകർഷകമായും കാണപ്പെടുമായിരുന്നു. അവ വിവരണാതീതമാണ്. ഭൂമിയിൽ നിന്ന് നേരെ ആകാശത്തേക്ക് പോയിട്ടുള്ള ആ പ്രകാശ സ്തംഭങ്ങളിൽ ചിലത് തിളങ്ങുന്ന വെള്ളയും ചിലത് ചുവപ്പുമായിരുന്നു. അവയുമായി മനസ്സിന് അഗാധമായ ബന്ധമുണ്ടായിരുന്നു. അത് കാണുമ്പോൾ മനസ്സിന് വലിയ സന്തോഷം ലഭിക്കുമായിരുന്നു. അത് കാണുമ്പോൾ മനസ്സിനും ആത്മാവിനും ലഭിക്കുന്ന ആനന്ദം ദുനിയാവിലെ മറ്റൊരു ലഹരിക്കും നൽകാൻ സാധിക്കില്ല. അദ്ദേഹം പറയുന്നു, എൻ്റെ അഭിപ്രായത്തിൽ ആ സ്തംഭങ്ങൾ അള്ളാഹുവും അടിമയും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ഒരു സമ്മിശ്ര രൂപമായിട്ടാണ് വെളിപ്പെട്ടത്. അതായത് ഒരു പ്രകാശം ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു, രണ്ടാമത്തെ പ്രകാശം മുകളിൽ നിന്ന് ഇറങ്ങി വന്നു. രണ്ടും കൂടി ചേർന്നപ്പോൾ ഒരു തൂണിൻ്റെ രൂപമുണ്ടായി. അതായത് താഴെ നിന്ന് മുകളിലേക്കും മുകളിൽ നിന്ന് താഴേക്കും വരുന്നതും പരസ്പരം ചേരുന്നതുമായ തൂണുകളായിരുന്നു അവ. ഇവ ആത്മീയ കാര്യങ്ങളാണ്. ദുനിയാവിന് ഇവ തിരിച്ചറിയാൻ സാധിക്കില്ല, കാരണം അവ ഭൗതിക നേത്രങ്ങളിൽ നിന്ന് വളരെ അകലെയാണ്. എന്നാൽ ദുനിയാവിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിവ് ലഭിക്കുന്നവരുമുണ്ട്. അദ്ദേഹം പറയുന്നു, ചുരുക്കത്തിൽ ഇത്രയും കാലം നോമ്പ് നോറ്റതുകൊണ്ട് എനിക്ക് വെളിപ്പെട്ട അത്ഭുതങ്ങൾ വിവിധങ്ങളായ മുഖാശഫാത്തുകൾ, അതായത് ജാഗ്രതാ ദർശനങ്ങളായിരുന്നു. മറ്റൊരു നേട്ടം എനിക്ക് ലഭിച്ചത്, ഈ മുജാഹിദകൾക്ക് ഈ പരിശ്രമങ്ങൾക്ക് ശേഷം എൻ്റെ നഫ്സിനെ ഞാൻ എപ്രകാരം പരുവപ്പെടുത്തിയെന്നാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ പട്ടിണിയിൽ പരമാവധി ക്ഷമിക്കാൻ എനിക്ക് സാധിച്ചു. തടിയനായ ഗുസ്തിക്കാരനായ ഒരാളെ എന്നോടൊപ്പം പട്ടിണി കിടക്കാൻ നിർബന്ധിച്ചാൽ എനിക്ക് ഭക്ഷണത്തിനായി അസ്വസ്ഥത ഉണ്ടാകുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടേക്കാം എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. മനുഷ്യന് പട്ടിണിയിൽ എത്രത്തോളം പുരോഗതി പ്രാപിക്കാൻ കഴിയുമെന്നതിനും ഇതിലൂടെ എനിക്ക് തെളിവ് ലഭിച്ചു. ഒരാളുടെ ശരീരം ഇത്രത്തോളം കടുപ്പമേറിയതാകുന്നതുവരെ അത്തരമൊരു സുഖലോലുപൻ ആത്മീയ പുരോഗതികൾക്ക് അർഹനല്ല എന്നാണ് എൻ്റെ വിശ്വാസം. എന്നാൽ അദ്ദേഹം പറഞ്ഞു, പക്ഷേ ഞാൻ എല്ലാവരോടും ഇത് ചെയ്യാൻ ഉപദേശിക്കുന്നില്ല, എല്ലാവരോടും ഇപ്രകാരം ചെയ്യാൻ ഞാൻ പറയുന്നില്ല. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തതുമല്ല ഇത്, മറിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് ചെയ്തത്. കഠിനമായ ആത്മീയ അഭ്യാസങ്ങൾ സ്വീകരിക്കുകയും അവസാനം തലച്ചോറിലെ വരൾച്ച കാരണം ഭ്രാന്തന്മാരായി മാറുകയും ചെയ്ത പല അറിവില്ലാത്ത ദർവേഷുമാരെയും സാധുക്കളെയും ഞാൻ കണ്ടിട്ടുണ്ട്. തലച്ചോറിൽ വരൾച്ച ഉണ്ടാവുകയും അത് പ്രവർത്തനരഹിതമാവുകയും ശിഷ്ടകാലം ഭ്രാന്തിലോ ക്ഷയം അസ്തമ തുടങ്ങിയ രോഗങ്ങളിലോ അവർ ചെലവഴിച്ചു. മനുഷ്യരുടെ മസ്തിഷ്ക ശേഷി ഒരേപോലെയല്ല. അതിനാൽ പ്രകൃതിയാ ദുർബലരായ ആളുകൾക്ക് ശാരീരികമായ മുജാഹദകൾ യോജിച്ചതല്ല. അവർ വേഗത്തിൽ അപകടകരമായ രോഗങ്ങളിൽ അകപ്പെടുന്നു. ഏതായാലും ഇസ്ലാം മിതമായ ഒരു മതമാണ്. കൂടാതെ അള്ളാഹുവിൻ്റെ പ്രത്യേക സഹായവും ഇതിലുണ്ട്. അതിനാൽ ഞാൻ ചെയ്ത കാര്യം എല്ലാവരും ശ്രമിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. സാധാരണക്കാർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഏതായാലും അദ്ദേഹം പറഞ്ഞു, മനുഷ്യൻ സ്വന്തം താല്പര്യപ്രകാരം കഠിനമായ മുജാഹിദകളിൽ ഏർപ്പെടാതെ ദീനുൽ അജായിസ്, അതായത് ലളിതമായിട്ടുള്ള മതം സ്വീകരിക്കുന്നതാണ് ഉത്തമം. ദീനിലെ ലളിതമായ കാര്യങ്ങൾ അഥവാ ഒരു സാധാരണക്കാരൻ്റെ ജോലി സുന്നത്തനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ്. അത് സ്വീകരിക്കുക. അതെ, അള്ളാഹുവിൽ നിന്ന് വല്ല ഇൽഹാമും ഉണ്ടാവുകയും അത് ഇസ്ലാമിക ശരീഅത്തിന് വിരുദ്ധവുമല്ലെങ്കിൽ അത് നിർവഹിക്കൽ നിർബന്ധമാണ്. എന്നാൽ ഇന്നത്തെ വിവരമില്ലാത്ത മിക്ക ഫക്കീർമാരും പഠിപ്പിക്കുന്ന മുജാഹിദകളുടെ അന്ത്യം നല്ലതല്ല. അതിനാൽ അവരിൽ നിന്ന് വിട്ടുനിൽക്കണം. ഇപ്പോഴും ചിലർ ഇത് ചെയ്യൂ അത് ചെയ്യൂ എന്നൊക്കെ പറയുന്നു. അത്തരം ആളുകളുടെ വാക്ക് കേൾക്കരുത്. ഇപ്പോൾ ടി വി പ്രോഗ്രാമുകളിലും ഇത്തരം കാര്യങ്ങൾ വരാറുണ്ട്. മനുഷ്യൻ മിതത്വം എന്താണെന്ന് നോക്കി അത് സ്വീകരിക്കണം. തൻ്റെ കരുത്തനുസരിച്ച് അള്ളാഹുവിനോടുള്ള കടമകളും അതുപോലെ തന്നെ സൃഷ്ടികളോടുള്ള കടമകളും നിർവഹിക്കാൻ ശ്രമിക്കണം. ആരാധനയുടെ രീതികളും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൽ കുറഞ്ഞ നിലവാരമെങ്കിലും നേടിയെടുക്കാൻ ശ്രമിക്കുകയും അതിൽ പുരോഗതി പ്രാപിക്കുകയും വേണം. സാവധാനം പുരോഗതി ഉണ്ടാകും. എന്നാൽ അനാവശ്യമായി പ്രയാസത്തിലാക്കുന്നത് ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. അദ്ദേഹം ഇതും വിലക്കിയിട്ടുണ്ട്. കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എപ്രകാരമായിരുന്നു? ഒരു റിപ്പോർട്ടിൽ ഇപ്രകാരം വരുന്നു. മിസ്ത്രി ഫക്കീർ മുഹമ്മദ് സാഹിബ് പറയുന്നു, തൻ്റെ പിതാവ് ജീവ എന്നു പേരുള്ള ആൾ എപ്രകാരം പറഞ്ഞു തരാറുണ്ടായിരുന്നു. മിർസ സാഹിബ് ഒരിക്കൽ വീടിൻ്റെ മട്ടുപാവിൽ നിന്ന് താഴെ വീഴുകയും കഠിനമായ പരിക്കേൽക്കുകയും ചെയ്തു. മിർസ സാഹിബ് താഴെ വീണ വിവരം അറിഞ്ഞ് ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ പോയി. അദ്ദേഹത്തിന് ബോധം വന്നപ്പോൾ ചോദിച്ചത് നമസ്കാരത്തിന് സമയമായോ എന്നാണ്. നമസ്കാരത്തോട് അത്രമാത്രം സ്നേഹമായിരുന്നു. അദ്ദേഹം ഇത് പറഞ്ഞു തരുമ്പോൾ ഞാൻ കുട്ടിയായിരുന്നു. മിർസ ബഷീർ അഹമ്മദ് സാഹിബ് ഹസ്രത്ത് ഡോക്ടർ മീർ മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ ഒരു റിപ്പോർട്ട് വിവരിച്ചിട്ടുണ്ട്. 1895 റമദാൻ മാസം ഖാദിയാനിൽ ചെലവഴിക്കാൻ ഇടയായപ്പോൾ മാസം മുഴുവൻ ഹസ്രത്ത് സാഹിബിൻ്റെ പിന്നിൽ തഹജ്ജുദ് നമസ്കാരം അഥവാ തറാവീഹ് നിർവഹിച്ചു. അദ്ദേഹം വിത്ര നമസ്കാരം രാത്രിയുടെ അന്ത്യയാമത്തിൽ നിർവഹിക്കാറായിരുന്നു ശീലം. രാത്രിയുടെ അന്ത്യയാമത്തിൽ 8 റക്അത്ത് തഹജ്ജുദ് നമസ്കാരം 2 റക്അത്തുകളായി നിർവഹിക്കും. അതിൽ 1-ാമത്തെ റക്അത്തിൽ അദ്ദേഹം എപ്പോഴും ആയത്തുൽ കുർസി പാരായണം ചെയ്യും. അതായത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം, അത് അലിയുൽ അലീം വരെ അദ്ദേഹം പാരായണം ചെയ്യും. 2-ാം റക്അത്തിൽ സൂറ ഇഖ്ലാസ് പാരായണം ചെയ്യും. റുക്കൂയിലും സുജൂദിലും യാ ഹയ്യു യാ ഖയ്യൂമു ബിറഹ്മത്തിക അസ്തഗീസ് എന്ന് ചൊല്ലുമായിരുന്നു. ഞാൻ കേൾക്കാൻ പാകത്തിലുള്ള ശബ്ദത്തിലാണ് അദ്ദേഹം ഓതിയിരുന്നത്. അതായത് വളരെ ഉച്ചത്തിലോ വളരെ പതിഞ്ഞ ശബ്ദത്തിലോ അല്ലാതെ മിതമായ ശബ്ദത്തിൽ. കൂടാതെ അദ്ദേഹം എപ്പോഴും അത്തായം കഴിച്ചിരുന്നത് തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷമായിരുന്നു. അത്തായം കഴിക്കുന്നതിൽ എത്രത്തോളം താമസം വരുത്താറുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ചിലപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് വിളിക്കുമായിരുന്നു. ചിലപ്പോൾ ബാങ്ക് അവസാനിക്കുന്നതുവരെ അദ്ദേഹം ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു. ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതിയിട്ടുണ്ട്, വാസ്തവത്തിൽ മസാല ഇതാണ്, കിഴക്കേ ചക്രവാളത്തിൽ സുബഹെ സാദിഖ് തെളിയുന്നതുവരെ, അതായത് യഥാർത്ഥ പ്രഭാതോദയം ഉണ്ടാകുന്നതുവരെ അത്താഴം കഴിക്കുന്നത് അനുവദനീയമാണ്. ബാങ്കുമായി ഇതിന് ബന്ധമില്ല. കാരണം സുബഹി ബാങ്കിൻ്റെ സമയം നിശ്ചയിച്ചിട്ടുള്ളത് സുബഹ് സാദിഖ് വെളിപ്പെടുന്ന സമയത്താണ്. അതിനാൽ ആളുകൾ പൊതുവെ ബാങ്ക് കേൾക്കുമ്പോൾ സമയം കഴിഞ്ഞു എന്ന് കരുതിപ്പോകുന്നു. അദ്ദേഹം ഒരു ഉദാഹരണം നൽകി, ഖാദിയാനിൽ സുബഹി ബാങ്ക് സുബഹെ സാദിഖ് അതായത് യഥാർത്ഥ പ്രഭാതോദയം ഉണ്ടാകുന്നത് അത്രമാത്രം ശ്രദ്ധിക്കാതെ സുബഹെ സാദിഖ് വ്യക്തമാകുന്നതുവരെ അത്താഴം കഴിക്കാറുണ്ടായിരുന്നു. അപ്പൊ ശരീഅത്തിന്റെ ഉദ്ദേശ്യവും ശാസ്ത്രീയമായോ കണക്ക് പ്രകാരമോ സുബഹെ സാദിഖ് തുടങ്ങുന്ന അതേ നിമിഷം വരെ ഭക്ഷണം നിർത്തണം എന്നല്ല, മറിച്ച് സാധാരണക്കാരുടെ കാഴ്ചയിൽ പ്രഭാതത്തിൻ്റെ വെണ്മ പ്രകടമാകുമ്പോൾ ഭക്ഷണം നിർത്തണം എന്നതാണ്. തബയ്യുൻ എന്ന വാക്ക് ഇതാണ് സൂചിപ്പിക്കുന്നത്, അത് വ്യക്തമാക്കുക എന്ന വാക്ക്. ഹദീസിലും വരുന്നുണ്ട്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ബിലാലിൻ്റെ ബാങ്ക് കേട്ട് നിങ്ങൾ അത്താഴം നിർത്തരുത്, മറിച്ച് ഇബ്നു മക്തൂമിൻ്റെ ബാങ്ക് വരെ നിങ്ങൾ തീർച്ചയായും തിന്നുകയും കുടിക്കുകയും ചെയ്യുക. കാരണം ഇബ്നു മക്തൂം അന്ധനായിരുന്നു. പ്രഭാതമായ നാളുകൾ ബഹളം വെക്കുന്നത് വരെ അദ്ദേഹം ബാങ്ക് വിളിക്കാറില്ലായിരുന്നു. ഏതായാലും ഇന്ന് കാലം കൂടുതൽ പുരോഗമിച്ചു. പുതിയ ഉപകരണങ്ങളിലൂടെ സുബഹെ സാദിഖിൻ്റെ കൃത്യമായ സമയം അറിയാൻ സാധിക്കും, അതായത് പ്രബോധോദയത്തിൻ്റെ. അതിനാൽ സാധാരണയായി ബാങ്ക് അവസാന പരിധിയായി നിശ്ചയിക്കപ്പെടുന്നു. ചിലപ്പോൾ തെറ്റുകൾ സംഭവിച്ചേക്കാം, എങ്കിലും അബദ്ധവശാൽ ബാങ്ക് നേരത്തെയായാൽ മുകളിൽ പറഞ്ഞ അതേ തത്വമായിരിക്കും ബാധകം. റമദാൻ തുടങ്ങാൻ പോകുന്നതിനാലാണ് അദ്ദേഹം ഈ മാർഗനിർദ്ദേശം നൽകിയത്. എന്നാൽ പകൽ വെളിച്ചം വന്നോ ഇല്ലയോ എന്ന് നോക്കിയിരിക്കത്തക്ക രീതിയിൽ ആളുകൾ അത്രമാത്രം അയവ് കാണിക്കരുത്. ഏതായാലും നമ്മുടെ ബാങ്കുകളും സമയങ്ങളും വളരെ കൃത്യമായ കണക്കുകൾ പ്രകാരമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഈ കാലഘട്ടം പഴയ കാലത്തേക്കാൾ പുരോഗമിച്ചതായതിനാൽ തെറ്റുകൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിനാൽ ഓരോ പ്രദേശത്തെയും രാജ്യത്തെയും സമയം അനുസരിച്ച് തയ്യാറാക്കിയ ചാർട്ട് തന്നെ പിന്തുടരുകയും പ്രവർത്തിക്കുകയും വേണം. ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് ഒരു റിപ്പോർട്ടിൽ വിവരിക്കുന്നു, മുഫ്തി മുഹമ്മദ് സാദിഖ് സാഹിബ് ഇപ്രകാരം പറഞ്ഞു, ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലത്ത് ഒരിക്കൽ സലാത്തുൽ ഇസ്തിസ്ഖ അതായത് മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള നമസ്കാരം നടന്നു. അതിൽ ഹസ്രത്ത് സാഹിബും പങ്കെടുത്തു. മൗലവി മുഹമ്മദ് ഹസ്സൻ സാഹിബ് മർഹൂമായിരിക്കാം ഇമാമായിരുന്നത്. ആ നമസ്കാരത്തിൽ ആളുകൾ ഒരുപാട് കരഞ്ഞു. എന്നാൽ ഹസ്രത്ത് സാഹിബിന് പൂർണ്ണമായ ആത്മനിയന്ത്രണം ഉണ്ടായിരുന്നു, അതിനാൽ അദ്ദേഹം കരയുന്നത് ഞാൻ കണ്ടില്ല. എനിക്ക് ഓർമ്മയുണ്ട്, അതിനുശേഷം വളരെ വേഗം മേഘങ്ങൾ വരികയും മഴ പെയ്യുകയും ചെയ്തു. ഒരുപക്ഷെ അന്നേ ദിവസം തന്നെ മഴ പെയ്തു. ഏതായാലും ഇതിനർത്ഥം നമസ്കാരത്തിൽ അദ്ദേഹം പ്രത്യക്ഷമായി കരയാറില്ലായിരുന്നു എന്നല്ല, തൻ്റെ യജമാന പ്രഭുവിനെ പിന്തുടർന്ന് അദ്ദേഹം ആരാധനകൾ നിർവഹിക്കുന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഇപ്രകാരമാണ്. സുജൂദിൽ അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ നിന്ന് കലത്തിൽ വെള്ളം തിളക്കുന്നതിന് സമാനമായ ശബ്ദം വരാറുണ്ടായിരുന്നു. അദ്ദേഹം സുജൂദിൽ കിടന്ന് വലിയ വേദനയോടെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് ഹസ്രത്ത് അമ്മാജാൻ നുസ്രത് ജഹാൻ ബീഗം സാഹിബയുടെ ഒരു റിപ്പോർട്ട് വിവരിക്കുന്നു, ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം അഞ്ചു നേരം നമസ്കാരം കൂടാതെ പൊതുവെ രണ്ട് തരത്തിലുള്ള നഫലുകൾ നിർവഹിക്കാറുണ്ടായിരുന്നു എന്ന് മാതാവ് പറയുന്നു. ഒന്ന്, ഇഷ്റാഖ് നമസ്കാരം, രണ്ടോ നാലോ റക്കാഅത്ത്. ഇത് അദ്ദേഹം വല്ലപ്പോഴും മാത്രമാണ് നിർവഹിച്ചിരുന്നത്, ഇതിൽ പതിവുണ്ടായിരുന്നില്ല. രണ്ടാമത്തേത് തഹജ്ജുദ് നമസ്കാരം, എട്ടു റക്കാഅത്ത്. ഇത് അദ്ദേഹം എപ്പോഴും നിർവഹിക്കുമായിരുന്നു, കഠിനമായ രോഗാവസ്ഥയിലല്ലാതെ. അത്തരം സാഹചര്യങ്ങളിലും തഹജ്ജുദ് സമയത്ത് കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ അദ്ദേഹം ദുആ ചെയ്യുമായിരുന്നു. അവസാന കാലത്ത് ബലഹീനത കാരണം പൊതുവെ ഇരുന്നു കൊണ്ടാണ് തഹജ്ജുദ് നമസ്കാരം നിർവഹിച്ചിരുന്നത്. ഹസ്രത്ത് മൗലവി യാക്കൂബ് അലി സാഹിബ് എഴുതുന്നു, കേസുകൾക്കായി അദ്ദേഹം പോയിരുന്നത് തൻ്റെ പിതാവിനെ അനുസരിക്കുക എന്ന കടമ നിർവഹിക്കാനായിരുന്നു. അവിടെ കേസുകൾക്കിടയിൽ ഒരു നമസ്കാരം പോലും കലാ ആകരുത് എന്ന കാര്യത്തിൽ അദ്ദേഹം ശ്രദ്ധാലുവായിരുന്നു, ഒരിക്കലും കലാ ആക്കിയിട്ടുമില്ല. അതുപോലെ അള്ളാഹുവിനോടുള്ള കടമകളിൽ അദ്ദേഹം ഒരിക്കലും അശ്രദ്ധ കാണിച്ചിരുന്നില്ല. കോടതിയിലിരിക്കെ തന്നെ നമസ്കാര സമയമായാൽ തനിക്ക് അവിടെ മറ്റൊരു ജോലിയുമില്ലാത്ത വിധം അദ്ദേഹം നമസ്കാരത്തിൽ മുഴുകുമായിരുന്നു. പലപ്പോഴും നമസ്കാരത്തിൽ മുഴുകിയിരിക്കെ കോടതിയിൽ പേര് വിളിക്കാറുണ്ട്. എങ്കിലും അദ്ദേഹം തികഞ്ഞ ഹൃദയശാന്തിയോടെ നമസ്കാരത്തിൽ തന്നെ തുടരും. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ബട്ടാലയിൽ ഒരു കേസിനായി പോയി. അപ്പോൾ നമസ്കാര സമയമായി. ഞാൻ നമസ്കരിക്കാൻ തുടങ്ങി. അതായത് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം നമസ്കരിക്കാൻ തുടങ്ങി. അറ്റൻഡർ പേര് വിളിച്ചു, പക്ഷേ ഞാൻ നമസ്കാരത്തിലായിരുന്നു. എതിർകക്ഷി ഹാജരാവുകയും ഞാൻ വരാത്ത സാഹചര്യം മുതലെടുത്ത് ഏകപക്ഷീയമായ നടപടി വേണമെന്ന് വാദിക്കുകയും ചെയ്തു. അയാൾ അതിനായി ഒരുപാട് സമ്മർദ്ദം ചെലുത്തിയെങ്കിലും കോടതി അത് കാര്യമാക്കിയില്ല. കേസ് അയാൾക്കെതിരാവുകയും എനിക്ക് അനുകൂലമായി വിധി വരികയും ചെയ്തു. ഞാൻ നമസ്കാരം കഴിഞ്ഞു ചെന്നപ്പോൾ കരുതിയത് ഒരുപക്ഷെ ജഡ്ജി നിയമപരമായി എൻ്റെ അസാന്നിധ്യം പരിഗണിച്ചിട്ടുണ്ടാകുമെന്നാണ്. നിയമം പറയുന്നത് ഒരു കക്ഷി ഹാജരായില്ലെങ്കിൽ അയാൾക്കെതിരെ വിധി നൽകണമെന്നാണ്. എന്നാൽ ഞാൻ ഹാജരായി നമസ്കരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അനുകൂലമായി വിധി നൽകിക്കഴിഞ്ഞു എന്ന്. ഇതും ആരാധനയുടെ ബർക്കത്തുകളാണ്. അള്ളാഹു ഇപ്രകാരം അനുഗ്രഹിച്ചു. ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് ഹസ്രത്ത് അമ്മാജാന്റെ മറ്റൊരു റിപ്പോർട്ട് ഇപ്രകാരം വിവരിക്കുന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം വീട്ടിൽ മഗ്രിബ് നമസ്കരിക്കുമ്പോൾ മിക്കവാറും സൂറ യൂസുഫിലെ ഈ വരികൾ പാരായണം ചെയ്യുമായിരുന്നു. ഇന്നമാ അഷ്കു ബസ്സി വ ഹുസ്നി ഇലല്ലാ, ഞാൻ എൻ്റെ സങ്കടവും ദുഃഖവും അള്ളാഹുവിങ്കൽ മാത്രമാണ് ആവലാതിപ്പെടുന്നത്. ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് പറയുന്നു, ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ശബ്ദത്തിൽ വലിയ വേദനയും ആർദ്രതയും ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ ഖിറാഅത്ത് അലയടിക്കുന്നതുമായിരുന്നുവെന്നും എനിക്ക് പറയാനാകും. അതുപോലെ ഹസ്രത്ത് മുഹമ്മദ് ദീൻ സാഹിബ് വിവരിച്ചിട്ടുണ്ട്, അദ്ദേഹം പള്ളിയിൽ ഫർള് നമസ്കാരങ്ങൾ നിർവഹിക്കും. സുന്നത്തുകളും നഫലുകളും വീട്ടിൽ വെച്ചാണ് നിർവഹിച്ചിരുന്നത്. ഇഷാ നമസ്കാരത്തിന് ശേഷം അദ്ദേഹം ഉറങ്ങുകയും പാതിരാത്രിക്ക് ശേഷം ഉണർന്ന് നഫലുകൾ നിർവഹിക്കുകയും ചെയ്യും. അതിനുശേഷം ഖുർആൻ ഓതും. അദ്ദേഹം മണ്ണെണ്ണ വിളക്ക് കത്തിക്കുകയും സുബഹി ബാങ്ക് വരെ തിലാവത്ത് തുടരുകയും ചെയ്യുമായിരുന്നു. മറ്റൊരു നബിചരിത്രകാരൻ എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിന് ഖുർആനോടും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സുന്നത്തിനോടും വലിയ പ്രണയമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരാധനകൾ ഒരിക്കലും ഖുർആനും സുന്നത്തിനും അപ്പുറമായിരുന്നില്ല. അഞ്ചു നേരം നമസ്കാരം കൂടാതെ തഹജ്ജുദ് നമസ്കാരത്തിൽ വലിയ നിഷ്ഠയുണ്ടായിരുന്നു. ഇഷ്റാഖ് നമസ്കാരവും അദ്ദേഹം നിർവഹിക്കുമായിരുന്നു. എങ്കിലും തഹജ്ജുദ് നമസ്കാരത്തോട് വലിയ സ്നേഹമായിരുന്നു. നമസ്കാരത്തിൽ അള്ളാഹുവിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയും ഏകാഗ്രതയും എത്രത്തോളമെന്നാൽ അദ്ദേഹം ഈ ദുനിയാവിലല്ല എന്ന് തോന്നിപ്പോകുമായിരുന്നു. തഹജ്ജുദ് നമസ്കാരത്തിൽ സൂറ ഫാത്തിഹ വളരെ വേദനയോടെയും ശ്രദ്ധയോടെയും അദ്ദേഹം ഓതുമായിരുന്നു. ഒരുപാട് പ്രാർത്ഥനകൾ ചെയ്യുമായിരുന്നു. തുടക്കകാലത്ത് ചിലപ്പോൾ നമസ്കാരത്തിൽ ശ്രദ്ധ ലഭിച്ചില്ലെങ്കിൽ അദ്ദേഹം വീണ്ടും വീണ്ടും നമസ്കരിക്കുമായിരുന്നു. അദ്ദേഹം പറയുമായിരുന്നു, ഈ മരുന്ന് ഞാനൊരു മദ്യപാനിയിൽ നിന്നാണ് പഠിച്ചതെന്ന്. അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ എനിക്ക് നമസ്കാരത്തിൽ ഹൃദയ സാന്നിധ്യം ലഭിക്കുന്നുണ്ടായിരുന്നില്ല. അതിനാൽ ഞാൻ കാട്ടിലേക്ക് നമസ്കരിക്കാനായി പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ മാർക്കറ്റിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ഹിന്ദു തൻ്റെ സുഹൃത്തിനോട് പറയുന്നത് കേട്ടു, രാത്രി ഞങ്ങൾ ഒരു പെഗ് മദ്യപിച്ചു, പക്ഷേ ലഹരി വന്നില്ല. അതിനാൽ രണ്ടാമത്തേതും കുടിച്ചു, അതിലും ലഹരി വരാത്തപ്പോൾ മൂന്നാമത്തെ പെഗ് കുടിച്ചു. ചുരുക്കത്തിൽ ലഹരി വരുന്നതുവരെ അയാൾ വീണ്ടും വീണ്ടും കുടിച്ചു. അദ്ദേഹം പറയുമായിരുന്നു, ആത്മീയ ലഹരി ലഭിക്കുന്നതുവരെ വീണ്ടും വീണ്ടും നമസ്കരിക്കുമെന്ന് ഞാൻ കരുതി. ഫർള് നമസ്കാരങ്ങൾ ഇപ്രകാരം ചെയ്യാൻ കഴിയില്ലല്ലോ. നഫലുകളുടെ കാര്യത്തിലായിരുന്നു ഈ ശ്രദ്ധ. നഫലുകൾ ആത്മീയ ലഹരി ലഭിക്കുന്നതുവരെ അഥവാ ഹൃദയ സാന്നിധ്യം ലഭിക്കുന്നതുവരെ വീണ്ടും വീണ്ടും നമസ്കരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. നമസ്കാരം കൂടാതെ ഖുർആൻ പാരായണം, സ്വലാത്ത്, ഇസ്തിഗ്ഫാർ എന്നിവയായിരുന്നു അദ്ദേഹത്തിൻ്റെ വലീഫകൾ, അതായത് ജപ മന്ത്രങ്ങൾ. ഖുർആനോട് പ്രണയമായിരുന്നു. രാവു പകലും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും അത് ഓതുമായിരുന്നു, പൊട്ടിക്കരയുമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ നമസ്കാരത്തിൽ കരഞ്ഞില്ല എന്നതുകൊണ്ട് അദ്ദേഹം കരയാറില്ല എന്നല്ല അർത്ഥം. അദ്ദേഹം കരയാറുണ്ടായിരുന്നു. ഖുർആൻ ഓതുമ്പോഴും അദ്ദേഹം ഗദ്ഗദ കണ്ഠനാകുമായിരുന്നു. സലാത്ത് ധാരാളമായും ചിന്തിച്ചും ഒതുമായിരുന്നു. ചിലപ്പോൾ വലിയ വേദനയോടെ അതിനോടൊപ്പം കരച്ചിലും ഉണ്ടാകുമായിരുന്നു. ഒരിടത്ത് ഇഷ്റാഖ് നമസ്കാരം നിർവഹിച്ചതിനെ കുറിച്ച് വിവരിക്കുമ്പോൾ തേനിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. ഹിക്മത്ത് അതായത് വൈദ്യവും ആരാധനയും തമ്മിൽ ചേരുന്നിടത്താണ് ആ സംസാരം അവസാനിക്കുന്നത്. തേനും പ്രമേഹവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുകയായിരുന്നു. പ്രമേഹത്തിൽ തേൻ കഴിക്കാമോ എന്ന കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. പ്രമേഹം കാരണം എനിക്ക് വലിയ പ്രയാസമുണ്ടായിരുന്നു. ഡോക്ടർമാർ മധുരം അതിന് വലിയ ഹാനികരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ഇന്ന് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ചന്തയിൽ ലഭിക്കുന്ന പഞ്ചസാരയും മറ്റും മിക്കവാറും പാപികളായ ആളുകളാണ് നിർമ്മിക്കുന്നത്. അതിനാൽ അത് ദോഷകരമാകുന്നതിൽ അത്ഭുതമില്ല. എന്നാൽ തേൻ അള്ളാഹുവിൻ്റെ വഹിയിലാൽ വെളിപാടിനാൽ നിർമ്മിക്കപ്പെട്ടതാണ്. അതിനാൽ ഇതിൻ്റെ ഗുണം മറ്റ് മധുരങ്ങളെപ്പോലെയല്ല. അത് അവയെപ്പോലെ ആയിരുന്നുവെങ്കിൽ എല്ലാ മധുരങ്ങളെക്കുറിച്ചും ഷിഫാഉല്ലിന്നാസ്, മനുഷ്യർക്ക് ഇതിൽ ശമനമുണ്ട് എന്ന് പറയുമായിരുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് മാത്രമാണ് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. അതിനാൽ ഈ പ്രത്യേകത ഇതിൻ്റെ ഗുണത്തിനുള്ള തെളിവാണ്. ഇതിൻ്റെ നിർമ്മാണം വഹീ മുഖേനയായതിനാൽ പൂക്കളിൽ നിന്ന് തേനീച്ച നീര് നുകരുമ്പോൾ അത് തീർച്ചയായും ഉപകാരപ്രദമായ ഭാഗങ്ങൾ മാത്രമായിരിക്കും എടുക്കുന്നത്. ഈ ചിന്തയാൽ ഞാൻ അല്പം തേനിൽ കേവ്ര, അതായത് താഴമ്പൂ നീര് ചേർത്ത് കുടിച്ചു. അല്പനേരത്തിന് ശേഷം എനിക്ക് വലിയ ആശ്വാസം ലഭിച്ചു. എനിക്ക് നടക്കാൻ കഴിയുന്ന അവസ്ഥയായി. ആദ്യം പ്രമേഹം കാരണം വലിയ ബലഹീനത ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ വീട്ടുകാരെയും കൂട്ടി തോട്ടം വരെ നടന്നു പോവുകയും അവിടെ ഇഷ്റാഖിൻ്റെ 10 റക്അത്ത് നമസ്കാരം നിർവഹിക്കുകയും ചെയ്തു. ഹസ്രത്ത് മുഫ്തി മുഹമ്മദ് സാദിഖ് സാഹിബ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, ഒരിക്കൽ അതിശക്തമായ ഭൂകമ്പമുണ്ടായി. എല്ലാ കെട്ടിടങ്ങളും വസ്തുക്കളും ആടാനും ഒലയാനും തുടങ്ങി. ആളുകൾ പരിഭ്രാന്തരായി പേടിച്ചു വിറച്ചു. അത്തരം സമയങ്ങളിൽ ദൈവത്തിൻ്റെ മസീഹിൻ്റെ അവസ്ഥ കാണേണ്ടതായിരുന്നു. കാരണം ഹദീസുകളിൽ നാം വായിക്കാറുണ്ടായിരുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരത്തിലുള്ള ആകാശീയവും ഭൗമികവുമായ സംഭവങ്ങളിൽ അള്ളാഹുവിനോടുള്ള ഭയം തൻ്റെ മുഖത്ത് പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു. ചെറിയൊരു മേഘം പ്രത്യക്ഷപ്പെടുമ്പോൾ പോലും അദ്ദേഹം അസ്വസ്ഥനാകാറുണ്ടായിരുന്നു. ചിലപ്പോൾ പുറത്തിറങ്ങും, ചിലപ്പോൾ അകത്തു പോകും. ചുരുക്കത്തിൽ ആ സമയത്തും അള്ളാഹുവിൻ്റെ നബി, ആർക്കാണോ കൂടുതൽ ജ്ഞാനമുള്ളത് അവനാണ് കൂടുതൽ ഭയപ്പെടുന്നത് എന്ന പേർഷ്യൻ ചൊല്ലിനെ പ്രായോഗികമായി സത്യപ്പെടുത്തി കാണിച്ചു. ഭൂകമ്പം തുടങ്ങിയ ഉടനെ തന്നെ അദ്ദേഹം തൻ്റെ കുടുംബത്തോടും കുട്ടികളോടും ഒപ്പം അള്ളാഹുവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയിൽ മുഴുകുകയും തൻ്റെ നാഥൻ്റെ മുന്നിൽ സുജൂദിൽ വീഴുകയും ചെയ്തു. ഒരുപാട് സമയം ഖിയാമിലും റുക്കൂയിലും സുജൂദിലുമായി വൃത്യന്മാരടങ്ങുന്ന ആ കുടുംബം മുഴുവൻ ദൈവഭയത്താൽ വിറച്ചുകൊണ്ട് കിടന്നു. ഹസ്രത്ത് മുസ്ലിഹ് മൗദ് റളിയല്ലാഹു തആല അൻഹു ജമാഅത്തായ നമസ്കാരങ്ങളുടെ പ്രാധാന്യം വിവരിക്കവേ ഇപ്രകാരം പരാമർശിച്ചു. ഇന്ന് ആളുകൾ ദൂരസ്ഥലങ്ങളിൽ താമസിക്കുന്നതിനാലും പള്ളികളിൽ വരുന്നത് പ്രയാസമായതിനാലും വീടുകളിൽ നമസ്കരിക്കാറുണ്ട്. പഴയ കാലത്ത് ദൂരം കൂടുതലായിരുന്നതിനാലും വാഹനങ്ങൾ ഇല്ലാത്തതിനാലും ആളുകൾ വീടുകളിൽ നമസ്കരിക്കുമായിരുന്നു. എന്നാൽ വീടുകളിൽ നമസ്കരിക്കുമ്പോൾ തനിയെ നമസ്കരിക്കരുത്, മറിച്ച് ജമാഅത്തായി തന്നെ നമസ്കരിക്കണമെന്ന് ഹസ്രത്ത് മുസ്ലിഹ് മൗദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. അദ്ദേഹം പറയുന്നു, ജമാഅത്തായി നമസ്കരിക്കാനുള്ള ഒരു രീതി ഭാര്യയെയും കുട്ടികളെയും കൂട്ടി വീട്ടിൽ വെച്ച് തന്നെ ജമാഅത്ത് നടത്തുക എന്നതാണ്. പള്ളിയിൽ പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ വീട്ടിൽ വെച്ച് തന്നെ ജമാഅത്ത് നടത്തുക. കാരണം ദൂരം കാരണം തനിയെ നമസ്കരിക്കുന്ന ശീലം വന്നുപോയിട്ടുണ്ടെന്നും ജമാഅത്തായ നമസ്കാരത്തിൻ്റെ പ്രാധാന്യം ആളുകളുടെ മനസ്സിൽ കുറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇതാണ് നാം ഇന്നും കാണുന്നത്. അതിനാൽ ഈ ശീലം ഉപേക്ഷിക്കുകയും ജമാഅത്തായി നമസ്കരിക്കാൻ ശീലിക്കുകയും ചെയ്യുക. ഇന്നും എവിടെയെല്ലാം കുറവുകളുണ്ടോ അവിടെ ആളുകൾ ശ്രദ്ധിക്കണം. വീടുകളിൽ കുട്ടികളോടൊപ്പം നമസ്കരിക്കണം. അതിലൂടെ കുട്ടികൾക്കും നമസ്കാര ശീലമുണ്ടാകും. പിന്നീട് അദ്ദേഹം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മാതൃക നൽകി. പള്ളിയിൽ പോകാൻ സാധിക്കാത്ത അവസരങ്ങളിൽ അദ്ദേഹം വീട്ടിൽ വെച്ച് തന്നെ ജമാഅത്ത് നടത്താറുണ്ടായിരുന്നുവെന്നും വളരെ അപൂർവമായി വല്ല ബുദ്ധിമുട്ടും കാരണമേ തനിയെ നമസ്കരിക്കാറുണ്ടായിരുന്നുള്ളൂ എന്നും പറഞ്ഞു. മിക്കവാറും ഞങ്ങളുടെ മാതാവിനെ കൂട്ടി ജമാഅത്തായി നമസ്കരിക്കും. മാതാവിനോടൊപ്പം മറ്റ് സ്ത്രീകളും അതിൽ പങ്കുചേരുമായിരുന്നു. ഹസ്രത്ത് സയ്യിദ് സൈനുൽ ആബ്ദീൻ വലിയുള്ള ഷാ സാഹിബ് വിവരിക്കുന്നു, ഞാൻ 1935 സിയാൽകോട്ടിൽ പോയി. അവിടെ വെച്ച് ഫസൽദീൻ സാഹിബിൻ്റെ മകളും ഹാഫിസ് മുഹമ്മദ് ഷെഫീർ സാഹിബിൻ്റെ മാതാവുമായ ഹയാത്ത് ബീബി എന്ന വൃദ്ധയെ കാണാനിടയായി. അവരെ കണ്ടുമുട്ടിയപ്പോൾ അവർ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ അവരെ തിരിച്ചറിഞ്ഞില്ലെങ്കിലും അവർ ഞങ്ങളെ തിരിച്ചറിഞ്ഞു. അസ്സലാമു അലൈക്കും എന്ന് പറയുകയും അടുത്തു വരാൻ പറയുകയും ചെയ്തു. അന്ന് അവർക്ക് 105 വയസ്സായിരുന്നു. പ്രായം പഴയ ലഹളയുടെ കാലത്ത് കച്ചേരികൾക്കും ഓഫീസുകൾക്കും തീയിട്ടപ്പോൾ താൻ യുവതിയായിരുന്നുവെന്ന് അവർ പറഞ്ഞു. സംസാരത്തിനിടയിൽ അവർ പറഞ്ഞു, മിർസ സാഹിബ്, അതായത് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം, ആദ്യം സിയാൽകോട്ടിൽ ജോലിക്ക് വന്ന കാലം മുതൽ എനിക്ക് അദ്ദേഹത്തെ അറിയാം. അന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്ത് രോമങ്ങൾ കിളിർത്തു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പൂർണ്ണമായി താടി വളർന്നിരുന്നില്ല. സിയാൽകോട്ടിൽ വന്ന ശേഷം മിർസ സാഹിബ് എൻ്റെ പിതാവിൻ്റെ വീട്ടിൽ വരികയും അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു, മിയാ ഫസൽദീൻ സാഹിബ്, നിങ്ങളുടെ രണ്ടാമത്തെ വീട് എനിക്ക് താമസിക്കാൻ നൽകുക. അത് വാടകയ്ക്ക് എടുക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. എൻ്റെ പിതാവ് വാതിൽ തുറന്നു. അദ്ദേഹം അകത്തു വന്നു. പിതാവ് വെള്ളവും കട്ടിലും മുസല്ലയും എല്ലാം ഒരുക്കിക്കൊടുത്തു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം കോടതിയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ആദ്യം എൻ്റെ പിതാവിനെ വിളിക്കും, എന്നിട്ട് അദ്ദേഹത്തെയും കൂട്ടി വീട്ടിനുള്ളിലേക്ക് പോകും. മിർസ സാഹിബ് കൂടുതൽ സമയം എൻ്റെ പിതാവിനോടൊപ്പമാണ് ചെലവഴിച്ചിരുന്നത്. അദ്ദേഹത്തിനുള്ള ഭക്ഷണം ഞങ്ങളുടെ വീട്ടിലാണ് പാകം ചെയ്തിരുന്നത്. പിതാവാണത് എത്തിച്ചു കൊടുത്തിരുന്നത്. മിർസ സാഹിബ് അകത്തു പോയാൽ വാതിൽ അടയ്ക്കും, മുറ്റത്തിരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കും. പിതാവ് പറയാറുണ്ടായിരുന്നു, മിർസ സാഹിബ് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ ചിലപ്പോൾ സുജൂദിൽ വീഴും. ദീർഘനേരം സുജൂദ് ചെയ്യും. ഭൂമി നനയുന്നത് വരെ അദ്ദേഹം കരയാറുണ്ടായിരുന്നു എന്ന്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വിവരിക്കവേ പലതവണ അവർ പറഞ്ഞു, ഞാൻ അങ്ങയുടെ നാമത്തിന് ബലിയാകട്ടെ. തൻ്റെ മകൻ്റെ സാന്നിധ്യത്തിലാണ് അവർ ഈ കാര്യങ്ങൾ വിവരിച്ചത്. ഹസ്രത്ത് ഷേഖ് യാക്കൂബ് അലി സാഹിബ് ഇർഫാനി, ഡോക്ടർ അല്ലാമ ഇക്ബാലിൻ്റെ ഉസ്താദായ മൗലവി മീർ ഹസൻ സാഹിബിൻ്റെ ഒരു റിപ്പോർട്ട് ഇപ്രകാരം വിവരിക്കുന്നു. ഹസ്രത്ത് മിർസ സാഹിബ് ആദ്യം കശ്മീരി മഹലിൽ ഉംറ എന്ന കശ്മീരിയുടെ വീട്ടിൽ ഈ വിനീതിൻ്റെ വീട്ടിനടുത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. കോടതിയിൽ നിന്ന് വന്നാൽ അദ്ദേഹം ഖുർആൻ പാരായണത്തിൽ മുഴുകും. ഇരുന്നുകൊണ്ടും നിന്നുകൊണ്ടും നടന്നുകൊണ്ടും തിലാവത്ത് ചെയ്യുകയും പൊട്ടിക്കരയുകയും ചെയ്യും. സമാനതകളില്ലാത്ത അത്രയും വിനയത്തോടും ഭയഭക്തിയോടുമാണ് അദ്ദേഹം പാരായണം ചെയ്തിരുന്നത്. പിന്നീട് എഴുതുന്നു, അക്കാലത്തെ പതിവനുസരിച്ച് കേസുകൾക്കും ശിപാർശകൾക്കുമായി ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരാറുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥരുടെ അടുത്ത് പോകുന്നത് പോലെ വിധി തങ്ങൾക്ക് അനുകൂലമാകാൻ വേണ്ടി. അക്കാലത്ത് വീടിൻ്റെ ഉടമസ്ഥനായ ഉംറയുടെ മൂത്ത സഹോദരൻ ഫസൽദീൻ സാഹിബായിരുന്നു അവിടെ മാന്യനായി കരുതപ്പെട്ടിരുന്നത്. ഒരിക്കൽ ആളുകൾ കോടതിയിൽ തൻ്റെ അടുത്ത് വരുന്നത് കണ്ട് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം മിയാ ഫസൽദീനെ വിളിച്ച് പറഞ്ഞു, മിയാ ഫസൽദീൻ, ഈ ആളുകളോട് ഇവിടെ വരരുതെന്ന് പറഞ്ഞു കൊടുക്കുക. അവർ സ്വന്തം സമയവും എൻ്റെ സമയവും നശിപ്പിക്കുകയാണ്. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ ജഡ്ജിയല്ല. എൻ്റെ ജോലികൾ ഞാൻ കോടതിയിൽ വെച്ച് തന്നെ തീർക്കാറുണ്ട്. അതനുസരിച്ച് മിയാ ഫസൽദീൻ ആ ആളുകളെ അവിടെ നിന്ന് പറഞ്ഞുവിടുമായിരുന്നു. പട്യാലയിലെ അമുസ്ലിമായ മുൻഷി അബ്ദുൽ വാഹിദ് സാഹിബ് അദ്ദേഹത്തിൻ്റെ ഖുർആൻ പാരായണത്തെക്കുറിച്ച് പറയുന്നു, 14 15 വയസ്സുള്ളപ്പോൾ തന്നെ അദ്ദേഹം പകൽ മുഴുവൻ ഖുർആൻ ഓതുകയും അതിൻ്റെ മാർജിനിൽ കുറിപ്പുകൾ എഴുതുകയും ചെയ്യുമായിരുന്നു. ഹസ്രത്ത് മുസ്ലിഹ് മൗഊദ് റളിയല്ലാഹു തആല അൻഹു ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് എഴുതുന്നു, അദ്ദേഹത്തിന് തൻ്റെ പിതാവിൻ്റെ കാലത്ത് തന്നെ ലൗകിക വിരക്തി തോന്നുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ കുട്ടിക്കാലത്തുണ്ടായിട്ടുണ്ട്. വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ പ്രീതി നേടുന്നതിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരനായ ഷേഖ് യാക്കൂബ് അലി സാഹിബ് കുട്ടിക്കാലത്തെ ഒരു അത്ഭുത സംഭവം വിവരിക്കുന്നു. അദ്ദേഹം വളരെ ചെറിയ പ്രായമായിരിക്കുമ്പോൾ തൻ്റെ കൂടെ കളിച്ചിരുന്ന ഒരു പെൺകുട്ടിയോട് പിന്നീട് അദ്ദേഹം അവരെ വിവാഹം കഴിച്ചു ഇപ്രകാരം പറയുമായിരുന്നു, എനിക്ക് നമസ്കാരത്തിനുള്ള സൗഭാഗ്യമുണ്ടാകാൻ നീ ദുആ ചെയ്യുക. കുട്ടിക്കാലത്തെ ഈ വാചകത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ എത്രമാത്രം വികാരങ്ങൾ അലയടിച്ചിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളുടെ കേന്ദ്രം അള്ളാഹു മാത്രമായിരുന്നുവെന്നും മനസ്സിലാക്കാൻ കഴിയും. ഒപ്പം ആ ചെറിയ പ്രായത്തിലെ ബുദ്ധിശക്തിയും ഇതിലൂടെ വ്യക്തമാണ്. കാരണം ആ പ്രായത്തിലും എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാക്കുന്നത് അള്ളാഹുവാണെന്നും ആരാധനയ്ക്ക് തൗഫീക്ക് നൽകുന്നതും അവൻ തന്നെയാണെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. ദുനിയാവിനെ ദൈവമായി കാണുന്ന ആളുകൾക്കിടയിൽ വളർന്നിട്ടും ഇത്തരമൊരു ചിന്ത വരണമെങ്കിൽ അത് ദുനിയാവിൻ്റെ മാലിന്യങ്ങളിൽ നിന്ന് മുക്തമായതും ലോകത്ത് വലിയ മാറ്റങ്ങൾ വരുത്താനായി അള്ളാഹുവിൻ്റെ സഹായം ലഭിച്ചതുമായ ഒരു ഹൃദയത്തിൽ നിന്ന് മാത്രമേ പുറത്തു വരൂ. ഹസ്രത്ത് മുഫ്തി മുഹമ്മദ് സാദിഖ് സാഹിബ് വിവരിക്കുന്നു, ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഞാൻ കുട്ടിക്കാലം മുതൽ നോമ്പ് നോറ്റ് ശീലിച്ചവനാണ്. ഒരിക്കൽ കുട്ടിക്കാലത്ത് നോമ്പ് നോറ്റപ്പോൾ രോഗിയായി എങ്കിലും ബാക്കി 29 നോമ്പുകൾ പൂർത്തിയാക്കി. യാതൊരു പ്രയാസവും ഉണ്ടായില്ല. അന്നത്തെ പെരുന്നാൾ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. ഓരോ പഴത്തിനും പ്രത്യേക രുചിയുള്ളതുപോലെ ഓരോ ആരാധനയ്ക്കും പ്രത്യേക ലഹരിയുണ്ട്. ഈ ആരാധനകളിൽ ആത്മീയതയുണ്ട്. അത് വിവരിക്കാൻ സാധിക്കില്ല. ആഗ്രഹം ഉണ്ടെങ്കിൽ വേദനകളും പ്രയാസങ്ങളും കുറയും. ആരാധനയിൽ മനുഷ്യന്റെ ആത്മാവ് ഉരുകി ജലസമാനം ഒഴുകി അള്ളാഹുവുമായി ചേരണം. പ്രമുഖ നേതാവ് ജഫർ അലി ഖാൻ സാഹിബിന്റെ പിതാവ് മൗലവി സിറാജുദ്ദീൻ സാഹിബ് ഹസ്രത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം സിയാൽകോട്ടിൽ താമസിച്ചിരുന്ന കാലത്തെ തിരക്കുകളെ കുറിച്ച് ഇപ്രകാരം എഴുതുന്നു. 1877 കാദിയാനിൽ അദ്ദേഹത്തിന്റെ അതിഥിയാകാൻ ഞങ്ങൾക്ക് സൗഭാഗ്യം ലഭിച്ചു. ആ ദിവസങ്ങളിലും അദ്ദേഹം ആരാധനകളിലും ജപങ്ങളിലും എത്രത്തോളം മുഴുകിയിരുന്നുവെന്നാൽ അതിഥികളോട് പോലും വളരെ കുറച്ചു മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ. ഹസ്രത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് മറ്റൊരു റിപ്പോർട്ട് വിവരിക്കുന്നു. ഹസ്രത് ഭായി അബ്ദുറഹ്മാൻ സാഹിബ് ഖാദിയാനി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, 1900 ബലിപെരുന്നാളിന് ഒരു ദിവസം മുമ്പ്, അതായത് ഹജ്ജ് ദിനത്തിൽ, ഹസ്രത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ മൗലവി നൂറുദ്ദീൻ സാഹിബിനോട് പറഞ്ഞു, ഈ ഹജ്ജ് ദിനം പ്രത്യേക പ്രാർത്ഥനകളിൽ ചെലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളുടെ പേരുകൾ ലിസ്റ്റ് ചെയ്ത് എനിക്ക് അയച്ചു തരിക. ഭായ് സാഹിബ് പറയുന്നു, അന്ന് ഹസ്രത് മൗലവി നൂറുദ്ദീൻ സാഹിബ് വഴി ധാരാളം പ്രാർത്ഥനാ അപേക്ഷകൾ ഹസ്രത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്നിധിയിലെത്തി. ചില സുഹൃത്തുക്കൾ നേരിട്ടും അപേക്ഷകൾ സമർപ്പിച്ചു. പെരുന്നാൾ പ്രമാണിച്ച് പുറം നാടുകളിൽ നിന്നും ധാരാളം സുഹൃത്തുക്കൾ കാദിയാനിൽ എത്താറുണ്ടായിരുന്നതിനാൽ അവരും ഈ ആത്മീയ ഉത്തേജനത്തിൽ പങ്കുചേർന്നു. ആ ദിവസം കാദിയാനിൽ പ്രത്യേക പ്രാർത്ഥനകളാലും അസാധാരണമായ വിനയത്താലും വലിയ ബർക്കത്തുകളാലും ധന്യമായി. ഹസ്രത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ജമാഅത്തായ നമസ്കാരത്തോടുള്ള തൻ്റെ താല്പര്യം വിവരിച്ചുകൊണ്ട് ഒരു സദസ്സിൽ പറഞ്ഞു, എൻ്റെ തലയുടെ അവസ്ഥ ഇന്നും ശരിയല്ല, തലകറക്കം അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ ജമാഅത്ത് നമസ്കാരത്തിന് സമയമാകുമ്പോൾ എല്ലാവരും ജമാഅത്തായി നമസ്കരിക്കുമല്ലോ, അതിൽ ഞാൻ ഉണ്ടാകില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നും. അതിനാൽ ഞാൻ വീണ് ഇങ്ങോട്ട് വരികയാണ്. ഇന്ന് തലകറക്കം ഉണ്ടെങ്കിലും എങ്ങനെയൊക്കെയോ ഞാൻ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ കഷ്ടപ്പെട്ട് പള്ളിയിൽ എത്താറുണ്ടെന്നും ഇത് ഒരു തവണയല്ല പലപ്പോഴും സംഭവിക്കാറുണ്ടെന്നും ഇന്നും അത് തന്നെയാണ് ഉണ്ടായതെന്നും രോഗാവസ്ഥയിലും ജമാഅത്തായി നമസ്കരിക്കാൻ അദ്ദേഹം പരിശ്രമിക്കുമായിരുന്നു. ഹസ്രത് മൗലവി അബ്ദുൽ കരീം സാഹിബ് സിയാൽകോട്ടി പറയുന്നു, അദ്ദേഹത്തെ കാണാനുള്ള സ്ഥലം സാധാരണയായി പള്ളി തന്നെയാണ്. രോഗമില്ലെങ്കിൽ അദ്ദേഹം 5 നമസ്കാരം ജമാഅത്തായി തന്നെ നിർവഹിക്കും. ജമാഅത്തായ നമസ്കാരത്തിന് അദ്ദേഹം അത്രമാത്രം ഊന്നൽ നൽകുമായിരുന്നു. ജമാഅത്തായി നമസ്കരിക്കാൻ സാധിക്കാത്തതിനേക്കാൾ വലിയ സങ്കടം തനിക്ക് മറ്റൊന്നുമില്ല എന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മൗലവി സാഹിബ് എഴുതുന്നു, ആളുകളുടെ വരവ് കുറവായിരുന്ന കാലത്ത് അദ്ദേഹം ഇപ്രകാരം ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു, നമുക്ക് സ്വന്തമായി ഒരു ജമാഅത്ത് ഉണ്ടാവുകയും അവരോടൊപ്പം 5 നമസ്കരിക്കാൻ സാധിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഇതിനായി താൻ പ്രാർത്ഥനയിലാണെന്നും അല്ലാഹു അത് സ്വീകരിക്കുമെന്നും അദ്ദേഹം പറയുമായിരുന്നു. മൗലവി സാഹിബ് ഈ സംഭവം എഴുതുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമസ്കാരക്കാരുടെ എണ്ണം 80 or 90 ഉണ്ടായിരുന്നു. ഇന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാ രാജ്യങ്ങളിലും നമുക്ക് മസ്ജിദുകളുണ്ട്. അതിനാൽ 5 ജമാഅത്തായി നമസ്കരിച്ച് നമ്മുടെ പള്ളികളെ സജീവമാക്കാൻ നാം പരിശ്രമിക്കണം. നമസ്കാരം കഴിഞ്ഞാൽ ഉടൻ അദ്ദേഹം അകത്തു പോവുകയും എഴുത്തു ജോലികളിൽ മുഴുകുകയും ചെയ്യുമായിരുന്നുവെന്ന് മൗലവി സാഹിബ് എഴുതുന്നു. മഗ്രിബിന് ശേഷം അദ്ദേഹം മസ്ജിദിൽ തന്നെ ഇരിക്കുകയും സുഹൃത്തുക്കളോടൊപ്പം അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയും ഇഷാ കഴിഞ്ഞ് അകത്തേക്ക് പോവുകയും ചെയ്യുമായിരുന്നു. ഹസ്രത്ത് അബ്ദുസത്താർ സാഹിബ് വിവരിക്കുന്നു, ഹസ്രത്ത് സാഹിബിൻ്റെ വാദത്തിന് മുമ്പ് മസ്ജിദ് മുബാറക്കിൻ്റെ ചെറിയ ഭാഗം നിർമ്മിച്ച കാലത്ത് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ലുഹർ, അസർ, മഗ്രിബ്, ഇഷ നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുമായിരുന്നു. മിയാ ഗുലാം അബ്ദുസത്താർ, മിയാ ജാ മുഹമ്മദ് സാഹിബ് എന്നീ മൂന്ന് പേര് മാത്രമായിരുന്നു അന്ന് മാമൂമിങ്ങൾ, അതായത് പിന്തുടർന്ന് നമസ്കരിച്ചവർ. ഹസ്രത്ത് സാഹിബ് നമസ്കരിക്കുന്ന രീതി എനിക്കറിയാം. എല്ലാ നമസ്കാരങ്ങളും കൃത്യസമയത്ത് വളരെ വിനയത്തോടും കരച്ചിലോടും കൂടി അദ്ദേഹം നിർവഹിക്കും. ഒരു കുട്ടി തൻ്റെ മാതാപിതാക്കളുടെ മുന്നിൽ കരഞ്ഞ് ചോദിക്കുന്നത് പോലെ അത്തരം നമസ്കാരങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. ഞങ്ങൾക്ക് ലഭിച്ച ആദ്യ പാഠം ഇതായിരുന്നു. നമസ്കാരം കഴിഞ്ഞ് അദ്ദേഹം ഇരിക്കുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കും. ആ പ്രകാശപൂരിതമായ മുഖം ഞങ്ങളുടെ ഹൃദയങ്ങളെ ആകർഷിക്കുമായിരുന്നു. പീർ സിറാജുൽ ഹക്ക് നോമാനി സാഹിബ് വിവരിക്കുന്നു, ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം നിർവഹിക്കുന്ന ജനാസ നമസ്കാരം, സുബ്ഹാനല്ലാ, അത് എത്ര മനോഹരവും സുന്നത്ത് അനുസരിച്ചിട്ടുള്ളതുമായിരുന്നു. നൂറുകണക്കിന് തവണ അദ്ദേഹത്തോടൊപ്പം ജനാസ നമസ്കാരം നിർവഹിക്കാൻ എനിക്ക് സൗഭാഗ്യം ലഭിച്ചു. ഒരിക്കൽ കാദിയാനിയായ മിയാ ജാ മുഹമ്മദ് സാഹിബ് വഫാത്തായി. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ജനാസയോടൊപ്പം പോയി. മർഹൂം അദ്ദേഹത്തിൻ്റെ വലിയ അനുയായിയും പ്രണയിയുമായിരുന്നു. എത്ര തിരക്കിലാണെങ്കിലും മർഹൂം വന്നാൽ അദ്ദേഹം എല്ലാ ജോലികളും മാറ്റിവെച്ച് അദ്ദേഹത്തെ കാണുമായിരുന്നു. ഖബർസ്ഥാനിൽ വെച്ച് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം തന്നെ ജനാസ നമസ്കാരത്തിന് നേതൃത്വം നൽകി. നമസ്കാരം ഒരുപാട് നീണ്ടുപോയി. ഞങ്ങളുടെ കാലുകൾക്കും കൈകൾക്കും വേദന അനുഭവപ്പെട്ടു. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, എങ്കിലും എൻ്റെ അവസ്ഥ വളരെ മോശമായി. മുമ്പ് ഒരിക്കലും എനിക്ക് ഇത്തരമൊരു അനുഭവം ഉണ്ടായിട്ടില്ല. കാരണം 2 മിനിറ്റ് കൊണ്ട് ജനാസ നമസ്കാരം തീരുന്നത് കണ്ടാണ് ശീലിച്ചത്. പിന്നീട് ബോധം വന്നപ്പോഴാണ് യഥാർത്ഥ നമസ്കാരം ഇതാണെന്ന് എനിക്ക് മനസ്സിലായത്. പിന്നീട് ആരാധനയെക്കുറിച്ച് ശരിയായ തിരിച്ചറിവുണ്ടായപ്പോൾ എനിക്കതിൽ ലഹരിയും ആനന്ദവും അനുഭവപ്പെടാൻ തുടങ്ങി. നമസ്കാരം ഇനിയും ദീർഘിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അതായത് തൻ്റെ അനുയായികളെയും അദ്ദേഹം അപ്രകാരം നമസ്കാരത്തിൻ്റെ ലഹരി അറിയിച്ചു. നമസ്കാരം കഴിഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു, ഹുസൂർ, നമസ്കാരം ഒരുപാട് നീണ്ടുപോയല്ലോ, ഞങ്ങൾ തളർന്നുപോയി, ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും, അങ്ങയുടെ അവസ്ഥ എന്തായിരിക്കും? ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, തളർച്ചയുമായി നമുക്ക് എന്ത് ബന്ധം? നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു, ആ മർഹൂമിനായി മാപ്പിരക്കുകയായിരുന്നു. ഭിക്ഷു എപ്പോഴെങ്കിലും തളരുമോ? ചോദിച്ചു മടുക്കുന്നവൻ പിന്നിലായി പോകും. നാം ചോദിക്കുന്നവരും അവൻ നൽകുന്നവനുമാണ്, പിന്നെങ്ങനെ തളരാനാണ്? ഒരൽപ്പം പ്രതീക്ഷയുള്ളിടത്ത് പോലും ചോദിക്കുന്നവൻ ഉറച്ചു നിൽക്കും. അള്ളാഹുവിൻ്റെ സന്നിധിയിലാണെങ്കിൽ എല്ലാ പ്രതീക്ഷകളുമുണ്ട്. അവൻ നൽകുന്നവനും റഹ്മാനും റഹീമും മാലിക്കും അസീസുമാണ്. പിന്നെ തളരുന്നതിനെക്കുറിച്ച് എന്ത് ചോദ്യമാണ്? ഇത്തരം ചിന്തയോടെ നമസ്കാരങ്ങൾ നിർവഹിക്കാൻ അള്ളാഹു നമുക്കും തൗഫീക്ക് നൽകട്ടെ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും കൽപ്പന പ്രകാരം നമസ്കരിക്കുമെന്ന കരാറിലാണല്ലോ നാം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ബൈഅത്ത് സ്വീകരിച്ചിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഓർത്തുകൊണ്ട് അവനെ സ്തുതിച്ച് നമസ്കരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നമസ്കാരത്തിന് ശേഷം ഞാൻ 2 ഗായിബ് ജനാസകൾ നമസ്കരിക്കും. ഒന്നാമത്തേത് നാരോവാൾ ഡിരിയൻ വാലിയിലെ മഹമ്മൂദ് അഹമ്മദ് ഭട്ട് സാഹിബിൻ്റെ ഭാര്യ അമത്തു ഷാഫി സാഹിബയുടേതാണ്. അവർ ഈയിടെ 84 വയസ്സിൽ വഫാത്തായി. ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അവർ മൂസിയായിരുന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സ്വഹാബി ഹസ്രത്ത് മൗലവി ഉമർദ്ദീൻ സാഹിബിൻ്റെ മകളായിരുന്നു. തൻ്റെ ഒരു സ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1903 ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജഹലും യാത്രക്കിടയിൽ ബൈഅത്ത് ചെയ്യാനുള്ള ഭാഗ്യം അവർക്ക് ലഭിച്ചു. സംതപ്ത കുടുംബത്തിൽ ഭർത്താവിനെ കൂടാതെ 6 പുത്രന്മാരും 5 പുത്രിമാരുമുണ്ട്. അവരുടെ ഒരു മകൻ ആസിഫ് മഹമ്മൂദ് ഭട്ട് സാഹിബ് ടൻസാനിയയിൽ മുറബി സിൽസിലയാണ്. അദ്ദേഹം തൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിലായതിനാൽ മാതാവിൻ്റെ ജനാസയിലും കബറടക്കത്തിലും പങ്കെടുക്കാൻ സാധിച്ചില്ല. അവരുടെ ഒരു കൊച്ചുമകൻ ഉസാമ ഭട്ടും ഇവിടെ മുറബിയാണ്. അതുപോലെ ഒരു മരുമകനും മുറബിയാണ്. അതൊരു വാഖിഫെ ജിന്ദഗി കുടുംബമാണ്. ടാൻസാനിയയിലുള്ള ആസിഫ് മഹമ്മൂദ് ഭട്ട് സാഹിബ് എഴുതുന്നു, അവർ ഒരുപാട് ഗുണങ്ങളുള്ള വ്യക്തിയായിരുന്നു. അള്ളാഹുമായുള്ള ബന്ധമായിരുന്നു ഏറ്റവും വലിയ ഗുണം. സത്യസന്ധമായ സ്വപ്നങ്ങളും ദർശനങ്ങളും അവർക്ക് ലഭിക്കുമായിരുന്നു. ഖുർആൻ കരീമിനോട് വലിയ സ്നേഹമായിരുന്നു. എല്ലാ ദിവസവും ഫജറിന് ശേഷം മഹല്ലിലെ അഹമ്മദി അനഹമ്മദി കുട്ടികൾക്ക് അവർ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. ഖുർആൻ ഓതാനും കേൾക്കാനും അവർക്ക് വലിയ താല്പര്യമായിരുന്നു. അവർക്ക് ഖുർആൻ മിക്കവാറും മനഃപ്പാടമായിരുന്നു. വാർദ്ധക്യത്തിൽ പല കാര്യങ്ങളും മറന്നുപോയെങ്കിലും ഖുർആൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഓർമ്മയുണ്ടെന്ന് അവർ പറയുമായിരുന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പുസ്തകങ്ങളോട് അവർക്ക് വലിയ താല്പര്യമായിരുന്നു. എപ്പോഴും ഏതെങ്കിലും പുസ്തകം വായനയിലുണ്ടാകും. അതുപോലെ ദുർറെ സമീൻ, കലാം മഹമ്മൂദ്, ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മല്ലായുടെ കവിതകൾ എന്നിവയോട് വലിയ ബന്ധമായിരുന്നു. മിക്ക കവിതകളും അവർക്ക് മനഃപ്പാഠമായിരുന്നു. മരുമകൻ മസൂദ് സാഹിബ് പറയുന്നു, ഞാൻ കാദിയാനിൽ പോകുമ്പോൾ അവർ പറഞ്ഞു, അവിടെ പരമാവധി നടക്കുക, കാരണം ആ തെരുവുകളിലൂടെ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നടന്നിട്ടുണ്ട്. അള്ളാഹു അവർക്ക് മാപ്പും കരുണയും നൽകട്ടെ. അവരുടെ പ്രാർത്ഥനകൾ മക്കൾക്ക് അനുകൂലമായി ഭവിക്കട്ടെ. രണ്ടാമത്തെ ജനാസ ലാഹോറിലെ മുഖറം ഷെയ്ഖ് ബഷീർ അഹമ്മദ് സാഹിബിൻ്റെതാണ്. അദ്ദേഹം ഈയിടെ 97 വയസ്സിൽ വഫാത്തായി. ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അദ്ദേഹം മൂസിയായിരുന്നു. 3 പുത്രന്മാരും 5 പുത്രിമാരുമാണ് അദ്ദേഹത്തിന് അനന്തരവകാശികൾ ആയിട്ടുള്ളത്. സദറഞ്ചും അഹമ്മദിയയിലെ മുഖ്താറെ ആമായിരുന്ന ഷെയ്ഖ് മുഹമ്മദ്ദീൻ സാഹിബ് മർഹൂമിൻ്റെ ഇളയ മകനായിരുന്നു അദ്ദേഹം. കിഴക്കൻ ആഫ്രിക്ക, UK, അമേരിക്ക എന്നിവിടങ്ങളിലെ അമീറും മിഷണറി ഇൻചാർജുമായിരുന്നു ഷെയ്ഖ് മുബാറക് അഹമ്മദ് സാഹിബ്. മർഹൂമിൻ്റെയും അറബ് രാജ്യങ്ങളിലെ മുബല്ലിഗ് ഷെയ്ഖ് നൂർ അഹമ്മദ് സാഹിബ് മുനീറിൻ്റെയും ഇളയ സഹോദരനായിരുന്നു. തഹജ്ജുദ് ശീലമാക്കിയവനും നോമ്പിലും നമസ്കാരത്തിലും നിഷ്ഠയുള്ളവനും എല്ലാവരോടും ഇണങ്ങിച്ചേരുന്നവനും ഉന്നത സ്വഭാവത്തിന് ഉടമയുമായിരുന്നു അദ്ദേഹം. ജമാഅത്തെ അഹമ്മദിയ ലാഹോറിലെ ആത്മാർത്ഥതയുള്ള പ്രവർത്തകനായിരുന്നു. ചൗധരി അസദുല്ലാ ഖാൻ സാഹിബ്, ചൗധരി ഹമീദ് നസറുല്ലാ സാഹിബ് എന്നിവരുടെ ജില്ലാ ആമിലയിലെ സജീവ അംഗമായിരുന്നു. 20 വർഷത്തിലധികം സ്വന്തം ഹൽക്കയിലെ സദറായി സേവനമനുഷ്ഠിച്ചു. വളരെ ഉത്തമമായ രീതിയിൽ ജമാഅത്ത് കാര്യങ്ങൾ നിർവഹിക്കാറുണ്ടായിരുന്നു. മസ്ജിദ് നിർമ്മാണത്തിലും മറ്റു ജമാഅത്ത് സ്വത്തുക്കൾ വാങ്ങുന്നതിലൂടെ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ജമാഅത്തിൻ്റെ സാമ്പത്തിക പദ്ധതികളിൽ സജീവമായി പങ്കെടുക്കുകയും തൻ്റെ മക്കൾക്കും അതിനായി നിർദ്ദേശം നൽകുകയും ചെയ്യുമായിരുന്നു. ഖിലാഫത്തുമായി അങ്ങേയറ്റം വിശ്വസ്തമായ ബന്ധമായിരുന്നു അദ്ദേഹത്തിന്. ആ ബന്ധം അദ്ദേഹം എപ്പോഴും നിലനിർത്തുകയും മക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും അതിനായി ഉണർത്തുകയും ചെയ്തിരുന്നു. ഞാനും കണ്ടിട്ടുണ്ട്. അദ്ദേഹം വളരെ വിനീതനായ ഒരു മനുഷ്യനായിരുന്നു. എല്ലാവരോടും വളരെ വിനയത്തോടെയാണ് ഇടപഴകിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ മകൾ ആസിഫ സയ്യിദുള്ള പറയുന്നു, ഫജറിന് ശേഷം അദ്ദേഹം വളരെ നല്ല ശബ്ദത്തിൽ ഖുർആൻ തിലാവത്ത് ചെയ്യാറുണ്ടായിരുന്നു. അത് ഞങ്ങൾ മക്കളുടെ എല്ലാം സുശിക്ഷണത്തിന് കാരണമായിത്തീർന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു മകൾ, ഇവർ ഇവിടെയാണ് താമസം, അവർ പറയുന്നു, എൻ്റെ വിവാഹം റബുവിൽ നടന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ വലിയ ഭാഗ്യവതിയാണ്, നീ റബുവ എന്ന കേന്ദ്രത്തിലേക്കാണ് പോകുന്നത്. മക്കൾക്ക് ശരിയായ തർബിയത്ത് നൽകാൻ അള്ളാഹു നിനക്ക് തൗഫീക്ക് നൽകട്ടെ. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനായിരുന്നിട്ടും ദുനിയാവിനെ കുറിച്ചുള്ള കാര്യങ്ങളല്ല സംസാരിച്ചിരുന്നത്, മറിച്ച് മക്കൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. അള്ളാഹു അദ്ദേഹത്തോട് മാപ്പും കരുണയും കാണിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ മക്കൾക്ക് അനുകൂലമായി ഫലിക്കട്ടെ.
അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.